Let us turn to the book of Judges 16 chapter and read the 6th verse.
நியாயாதிபதிகள் புத்தகம் 16 அத்தியாயம் 6 வாக்கியம்.
And Delilah said to Samson, tell me, I pray thee, wherein thy strength lieth.
அங்கன தெலீலா சிம்சோனோடு, நின் மகாசக்தி ஏதிலாகுனு, ஏதினால் நின்னை பெந்திச்ச ஒதுக்காம் எனக்கு பரஞ்சுதறியானம் என்று பரஞ்சு.
Heavenly Father, we thank you for your presence this night, Lord. Lord, we thank you for all your promises. We thank you because you are already moving in our midst and you are going to bless us again. As we sit at your feet, Lord, continue to bless us so that we may go refreshed and enjoy the later rain and all the blessings to follow. Thank you, Lord, because you will do that. Amen. In the mighty name of our Lord and Savior Jesus Christ, we ask thee.
Amen.
Amen.
Praise the Lord.
Last night when I prayed, Lord, what should I speak?
കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്ന് രാത്രിയിൽ ഞാൻ എന്താണ് നിന്റെ ദൂതൻ അറിയിക്കേണ്ടതെന്ന്.
He brought to me this verse.
അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ് ഞാൻ ഈ വായിച്ചത് ആ വേദഭാഗം.
Then I said, Lord, already one preacher has touched Samson yesterday night.
കർത്താവേ ഇത് ഞാൻ ഇന്നലെ സംസാരിച്ചതാണല്ലോ, വീണ്ടും സംസാരിക്കണമോ എന്ന് ഞാൻ ചോദിച്ചു.
Today when I prayed also the same verse.
ഇന്നും ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്.
And again as I was sitting here also I was asking the Lord, even pastor Joy Umman is telling about Samson.
Joy Umman ee Samsone kurichu paranjappolum njan prarthichu karthave ee vishayam thanne njan veendum aavarthichu parayanamo.
But it is the Lord's desire that we think about him this night.
Ennal ee vishayathe kurichu samsarikkanam, naam adine kurichu chindikkanam nalladha devathinte hidamaan.
Delilah asked Samson, Samson, tell me wherein your great strength lieth.
Delilah Samsonodu chodikkiyana, Samsone ninde mahashakthi ഏതിലാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തരണം.
Why did she ask that question?
ഈ ചോദ്യം എന്തിനാണ് ആ സ്ത്രീ ചോദിച്ചത്?
She saw the mighty power invested in Samson on many occasions.
ആ പല സന്ദർഭങ്ങളിലും അവനിൽ ഉണ്ടായ ഒരു മഹാശക്തിയെ കുറിച്ച് അവൾ മനസ്സിലാക്കി.
Nobody will ask you a question unless they see the power explicited through you. Sir, a man anointed by God is questioned by a Gentile lady, tell me wherein your strength lieth.
ദൈവത്തിന്റെ ശക്തിയേറി അഭിഷേകമുള്ള ഒരു മനുഷ്യനോട് ഒരു അന്യജാതിക്കാരത്തിയ സ്ത്രീ ചോദിക്കുകയാണോ, നിന്റെ മഹാശക്തി ഏതിലാകുന്നു?
If you are a God's child, this is the only testimony that you should have in the midst of heathen people.
നീ ഒരു ദൈവവൈതലെങ്കിൽ ഒരു ജാതികളുടെയിൽ പോയി നിനക്ക് പറയാനുള്ള ഏക സാക്ഷ്യം നിന്റെ ശക്തിയെ കുറിച്ചായിരിക്കണം.
Today people may ask you, tell me from where you got this money.
ഇന്ന് ചിലർ ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും പണം കിട്ടിയത്?
Tell me where from you got all this pomposity.
ഈ ഐശ്വര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചിലർ ചോദിക്കും.
Are the outside heathen people see the power of God invested in you and come and pester you, tell me where in thy great strength lies?
അന്യജാതിക്കാരത്തെയ അവര് നമ്മുടെ അടുക്കൽ വന്ന് നിങ്ങളിലുള്ളതായ മഹാശക്തിയുടെ രഹസ്യം അതെവിടെയാണെന്ന് നമ്മോട് ചോദിക്കുവാൻ ഇടവരട്ടെ.
Pentecost means power, brother, power.
Pentecost എന്ന് പറഞ്ഞാൽ ശക്തി, അത്യന്ത ശക്തി.
It is God's power manifested in earthen vessels. That is Pentecost.
മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി.
When people can see it, people can enjoy it, people can drink from it, people can experience it.
കാണുകയും കേൾക്കുകയും കുടിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ജീവജലത്തിന്റെ ശക്തി.
Unless the power of God exudes from every cell of your life, do not be satisfied with an ordinary Christian life.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കോശങ്ങളിലും ഈ ദൈവശക്തിയുടെ പ്രസരം അതെ നിറയുന്നത് വരെയും നിങ്ങൾ തൃപ്തിപ്പെടരുത്.
I was thinking Pentecost means thousands.
Pentecost എന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്.
That is what we read in the chapter in the book of Acts.
അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ നാം അത് വായിക്കുന്നു.
1000, 3000 were added, 5000 were added.
3000 പേർ ചേർക്കപ്പെട്ടു, 5000 കൂടി വന്നു, അങ്ങനെ ആയിരങ്ങളെ കുറിച്ച് നാം വായിക്കുന്നു.
That was the first rain.
എന്നാൽ അത് ആ പിന്മയുടെ സമയമാണ്.
Today the servant of God Pastor Bhaskar Dasan said, no, the later rain is not going to be thousands, it's going to be millions. Praise the Lord.
എന്നാൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞല്ലോ, അന്ന് ആയിരങ്ങൾ വന്നിരുന്നെങ്കിൽ ഇത് മുൻമഴയുടെ കാലമാണ്, അത് ലക്ഷോപലക്ഷങ്ങളെ കൊണ്ട് നിറയേണ്ടതാണ്.
Praise the Lord, we will have it in India. We will have it in this land.
അതെ, ഇന്ത്യയിൽ അത് അനുഭവം നാം അനുഭവിക്കണം.
This is the testimony that we should all aspire in our life.
ഇതായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്നു വരുന്ന സാക്ഷ്യത്തിന്റെ പല്ലവികൾ.
Why did she ask this question?
എന്തുകൊണ്ടാണ് ഈ ചോദ്യം அவள் சோதிச்சது.
Who is this Samson who attracted the attention of all these heathen people?
ஏ அன்னிய அதிகாராய சகலமான பேரும் அதே ஈ சிம்சோன்ட பிரவர்த்தனங்களில் ஆகிருஷ்டராயி அதே அவர் அற்புத பரதந்திரராய்.
Why did God invest him with such a power?
எந்தினான தெய்வம் இவனில் இத்தனை ஒரு சக்தி பகர்ந்து கொடுத்தது?
If you read the story of Samson, many of us know it very well.
நமக்கு எல்லாருக்கும் சிம்சோன்ட சரித்திரம் அறியாம் எங்கிலும் நீங்கள் அல்பம் கூட சத்தஞ்சு வாசிச்சு நோக்கியா,
Israelites were passing through a period of darkness in their life.
அந்தகாரத்தின் ஒரு காலகட்டத்திலே ஈ இஸ்ரவேல் ஜனம் கடந்து போகுது.
Philistines were ruling them.
பிலிஸ்தியர் அவரை பறிச்சு கொண்டிருக்கிறார்.
That great children of God have become slaves to the heathen people.
தெய்வத்தின் சொந்த ஜனம் என்று பரஞ்சவர் ஈ ஜாதிகளுக்கு அடிமையாய் போய கதிகேடான வந்திருக்கிறது.
The glorious worship at Jerusalem has been forgotten by people.
எருசலேமில் உள்ளதாய ஆ சேக்ததரமாய் ஆராதனை அவர் மறந்து போய்.
The wonderful miracles of God which their forefathers experienced have become a long forgotten history.
அவருடைய பூர்வீகர்மார் தெய்வத்தில் நேரிட்டு பிராபிச்சதாய அற்புதங்களும் அடையாளங்களும் அவருடைய ஜீவிதத்தில் இல்லாதையாய்.
When Israel was passing through the darkest hour in their history.
அங்கே இஸ்ரவேல் அவருடைய சரித்திரத்தில் ஒரு அந்தகார காலகட்டத்திலே கடந்து போகையா.
There was a praying man.
பிரார்த்திக்கிற ஒரு மனுஷன் அவர் உண்டாயிருந்து.
His name was Manoa.
மனோவா என்னான அதுகத்தின் பேரு.
And God who does not forget his people visited his house.
ஓ தெய்வத்தின் ஜனத்தை சந்தரிக்கின காரியத்தில் தெய்வம் ஒருக்கிலும் மறந்து போகையில்ல, தாமசிக்கையில்ல.
Even though the whole world around him was living in utter apostasy and darkness, Manoa was a praying man.
மனோவேட சுற்றுபாடுமுள்ள சகலவும் அந்தகாரத்திலும் அதே விஷமத்திலுமானெங்கிலும் மனோஹேத காணனில்ல, அவ உயரத்திலேக்கு நோக்கி பிரார்த்திக்கான்.
And when he prayed, God answered his prayer.
அவന്‍റെ ആ വിശുദ്ധന്‍റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയാണ്.
Brother and sister, let us not be dejected.
அதே சகோதர சகோதரന്മാരെ, நாம் നിരാശപ്പെട്ടു പോകരുത്.
Corruption may surround us, all sorts of heathenism, all sorts of satanic processes may be around us in all abundant measure. But if you are a praying man, understand the eye of God will fall upon you. He is always ready to redeem his people even out of this mire of wickedness.
എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ കാർമേഹപ്രളയങ്ങൾ ഉരുണ്ടു കൂടിയേക്കാം, എന്നാൽ അതിനെ കണ്ട് ഭയപ്പെടുവാനല്ല. നിയമത്തിന്റെ വില്ല് കണ്ട് ആശ്വാസവും ധൈര്യവും പ്രായപ്പാൻ ദൈവത്തിന്റെ ജനത്തിനിടയായി തീരണം.
But God doesn't choose any Tom, Dick and Harry to
ദൈവം എന്നാൽ അതെ ദുർവിയായിട്ടൊരു കാര്യം ചെയ്യുന്ന ദൈവമല്ല.
He waits for the correct person.
അതെ ആ ശരിയായ വ്യക്തിയെ കണ്ടുകിട്ടുന്നത് വരെ ദൈവം കാത്തിരിക്കും.
Manoah was the correct person.
ആ ശരിയായ വ്യക്തി മനോവയായിരുന്നു.
And through him he brought Samson.
അവനിൽ കൂടെ ദൈവം ലോകത്തിന് സിംസോനെ പ്രദാനം ചെയ്തു.
If the Lord sees in every one of us the qualities that are abounding in Manoah, there is no reason why the angel of the Lord should not come in our midst and promise to raise Samsons in our country.
മനോവയുടെ ജീവിതത്തിലുള്ളതായ അവന്റെ സ്വഭാവ വിശേഷവും ജീവിതരീതിയും കണ്ടാൽ എന്തുകൊണ്ട് ഈ ദൈവത്തിന്റെ ദൂതൻ ഇവിടെ കടന്നു വന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും.
Manoah was a praying man.
മനോവാ പ്രാർത്ഥനാ വീരനായിരുന്നു.
When the angel of the Lord visited his house, it is said, and his wife conveyed the message to him, it is written in the Bible, he prayed and prayed.
അതേ ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ സന്ദേശവുമായി ഇറങ്ങി വരുമ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, പിന്നെയും പ്രാർത്ഥിക്കുകയാണ്.
He was overwhelmed because the Lord was going to answer his prayers.
അതേ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് അവന് മറുപടി തരാനുള്ള ഒരു സമയമായതുകൊണ്ട് അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയായിരുന്നു.
We can only imagine the days and nights Manoah would have been prayed for God to intervene in the lives of Israel.
ഈ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഓ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി ഈ മനോവാ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു.
What happened to that prayer, brother?
അവന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിച്ചു?
What happened to our prayers?
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിക്കുന്നു?
Why our prayers are not bringing down angels with good news from heaven?
ഓ ദൈവത്തിന്റെ നല്ല സന്ദേശവുമായി അവരെ ദൂതന്മാരെ കടന്നു വരുവാൻ മാരിയായതാണോ നമ്മുടെ പ്രാർത്ഥന?
Our prayers are all selfish, most probably. That is the reason.
പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നത് അതെ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് ഉരുത്തിരിയുന്നതായ പ്രാർത്ഥനയുടെ വാചനങ്ങളാണ്.
There are so many prayer groups around in and around Kerala.
അതെ കേരളത്തിലെ ഉടനീളം ധാരാളം പ്രാർത്ഥനകളും ധാരാളം ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കാണാൻ
കഴിയും. Some meet once a week, some meet once a month, some meet once in two months.
അതെ ചിലരാഴ്ചയിൽ ഒരിക്കൽ കൂടി വരും, சிலரண்டாயிரத்திலொடிக்கல மற்றொரு மாசத்திலொடிக்கல் கூடி வந்து பிரார்த்திக்க.
But many times I have felt, Lord, if 1% of those people who gather in the name of fellowship and prayer have prayed for a revival, have longed for Samson's to be raised up in our country, Lord, you would have sent angels so many times in our country, Lord.
அதே கர்த்தாவே அண்ணா மனோஹரோட பிரார்த்தனைக்கு ஒரு சிம்சோனை பிரதானம் செய்தது போல இன்னுள்ள ഞങ്ങളുടെ பிரார்த்தன ഈ രീതിയിൽ ആൻസർ ഉത്തരം ചെയ്യപ്പെട്ടാൽ എത്ര എത്ര സിംസോൻമാർ அதே இവിടെ உயர்ந்து வரேண்டதാണ്.
Let us have the passion for souls, brother.
அதே ஆத்மாக்கள் கொண்டுள்ள ஒரு தாகம் நமக்கு உண்டாயிருக்கும்.
Every day as Pastor Bhaskar Dasan said, Lord, you visited Indonesia, you visited Korea, why not India? You asked the Lord.
ஓரோ தூசும் தெய்வத்தர் தாசன் பாஸ்டர் தாசன் பிரார்த்தனை நான் கேட்டு கர்த்தாவே நீ இந்தோனேஷியா சந்தரிச்சு கர்த்தாவே நீ மற்ற பிரதேசங்களோடு அழைச்சு எந்தொண்டு ഞങ്ങളുടെ രാജ്യത്തെ സന്ദർശിക്കുന്നില്ല.
And as he correctly said, unless there is a heaven sent revival, we have no hopes at all.
ദേ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യേകമായി അയക്കപ്പെട്ടതായ ഒരു ഉണർവ് നമ്മുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ ആശയ്ക്ക് വഴിയില്ല.
മനോവ വാസ് എ പ്രേയിങ് മാൻ.
മനോവ പ്രാർത്ഥനയിൽ അതേ വീരനായിരുന്നു.
ആൻഡ് നോട്ട് ഓൺലി വാസ് എ പ്രേയിങ് മാൻ, ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്.
അതേ പ്രാർത്ഥിക്കുക മാത്രമല്ല അവൻ വിശ്വാസത്തിൽ വളരെ വീര്യമുള്ളവനായിരുന്നു.
When the angel of the Lord came and promised a son to Manoah's wife,
മനോഹയുടെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ പോകുന്നുള്ളതായ വാഗ്ദത്തം ആ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ,
even though they were for many years a barren couple,
അതെ സന്തതി ഇല്ലാത്തതായ ഒരു കുടുംബമായി അവര് വർഷങ്ങൾ വലത് കഴിഞ്ഞെങ്കിലും,
Manoah instantly believed upon God.
അപ്പോൾ തന്നെ ആ കാര്യം അവൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു.
He had no iota of doubt when God spoke to him.
സംശയത്തിന് കണിക പോലും അവന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു.
He was a man of faith.
അവൻ വിശ്വാസത്തിൽ വീരനായിരുന്നു.
Not only that,
അത് മാത്രമല്ല,
he was a faithful man.
അവൻ വിശ്വസ്തനുമായിരുന്നു.
The difference is,
അതെ അതിന്റെ വ്യത്യാസം,
when the Lord promised a son to them,
അവർക്ക് ഒരു സന്തതിയെ ലഭിക്ക കൊടുക്കുവാൻ പോകുന്നുവെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ,
he asked the angel,
അവനെ ദൂതനോട് ഇങ്ങനെ ചോദിച്ചു,
what should I do with this son?
ഈ നീ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണം?
How should I bring him up?
ഞാൻ എങ്ങനെയാണ് അവളെ വളർത്തേണ്ടത്?
In short, he was telling, Lord, this son whom you promised to me, I will give back in your hands so that he will grow according to your directions, Lord.
അതിന്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്, കർത്താവേ നീ എനിക്കൊരു പൈതലിനെ തന്നാൽ ഞാൻ അതിനെ മടക്കി നിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ട്.
That is faithfulness, brother.
നിന്റെ ഹിതപ്രകാരം വളർത്തുവാൻ ഞാൻ ഏൽപ്പിച്ചു തരാം, അതാണ് വിശ്വാസം.
Whatever the Lord gives to us,
നമ്മുടെ കർത്താവ് നമുക്ക് എന്ത് തന്നെ തന്നാലും,
we must understand that all I received is from the Lord, and if it has to benefit anybody in the world, it has to benefit my Lord first, giving back to the Lord, surrendering to the Lord, consecrating to the Lord, submitting to the Lord all the blessings that you received from the Lord. That is faithfulness, brother.
ആ ദൈവത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും നന്മ പ്രാപിക്കുന്നെങ്കിൽ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ അത് ആദ്യമായി ദൈവത്തിന് തന്നെ പ്രയോജനപ്പെടണം. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം, ഭിക്ഷ കൊടുക്കണം.
Sunday after Sunday we hear the testimonies of people telling, God gave me a son, God gave me a job, God gave me a job abroad, God gave me a house, God gave me this thing, that thing, and they praise God and sit down there.
ഞായറാഴ്ച തോറും സാക്ഷികളുടെ പല്ലവികളിൽ ഞാൻ, ദൈവം എനിക്കൊരു ജോലി തന്നു, ദൈവം എനിക്കൊരു സന്തതി തന്നു, ദൈവം എനിക്ക് അത് തന്നു ഇത് തന്നു എന്നൊക്കെ നാം പറയാറുണ്ട്.
Praising God is all right. Thanking God is all right.
ആ അങ്ങനെ ലഭിക്കുന്ന നന്മകൾക്ക് നാം ദൈവത്തെ സ്തുതിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്.
But faithfulness is different.
എന്നാൽ വിശ്വസ്തത എന്നുള്ളത് അല്പം കൂടെ വ്യത്യാസം.
If God gives you a job, not only thanking God but surrendering all the benefits of your job back for Lord's glory is faithfulness.
ദൈവത്തിൽ നിന്ന് നീ ഒരു നന്മ, ഒരു ജോലി, അതുപോലെ ഏതെങ്കിലും പ്രാപിക്കുമ്പോൾ നന്ദി പറഞ്ഞാൽ മാത്രം പോരാ, അത് ദൈവത്തിന് മടക്കി കൊടുത്തിട്ട് അത് ദൈവത്തിന് മുഴുവനുമായി സമർപ്പിക്കണം.
When God gives you a house, opening that house for Lord's work is faithfulness, brother.
ദൈവം നിനക്ക് ഒരു ഭവനം തന്നാൽ ആ ദൈവത്തിന് നന്ദി പറയുക മാത്രമല്ല, ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി ആ വീടിന്റെ കവാടങ്ങളെ തുറക്കണം.
When God gives you children, it is not enough to thank God, but offering God, your children for God's work in God's hand, that is faithfulness, brother.
നമുക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ അതേ നാം അതിന് നന്ദി പറയുക മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തി ദൈവത്തിന്റെ നാമത്തിനും മറ്റുള്ളവർക്കും അതേ അനുഗ്രഹത്തിന് കാരണമായി ആ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കണം.
So many people, parents do not know what to do with their children.
അനേകര് അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഭാരപ്പെടുക.
Where should I send him?
എങ്ങോട്ട് അയക്കണം?
I should send him for this study or this course or send to this boarding or send to India, keep him in states. What else, what to do?
ആ ഈ കുഞ്ഞുങ്ങളെ ആ ബോർഡിംഗിൽ അയക്കണമോ, ഈ കോൺഫറൻസിന് കൊണ്ടുവരണമോ, അതോ അവിടെ അയക്കണമോ, അങ്ങനെയുള്ള ഭാരമാണ്.
They ask 100 people these questions and they get 100 answers.
100 പേര് ഈ ചോദ്യം ചോദിച്ചാൽ അവർക്ക് 100 മറുപടിയാണ് കിട്ടുന്നത്.
But if you are a God's child and a faithful person, Amen. Offer it to the Lord and say, Lord, Hallelujah. This child is for you, direct his ways and I will obey whatever you say.
നീ വിശ്വസ്തനെങ്കിൽ നിനക്ക് ലഭിച്ച കുഞ്ഞുങ്ങളെ ദൈവത്തിന് മടക്കി കൊടുത്തിട്ട് പറയുകയാണ്, കർത്താവേ നീയാണ് തന്നത്, ഞാൻ നിനക്ക് മടക്കി തരുന്നു എന്ന് പറയണം.
Then you will have no confusion in your life.
അങ്ങനെ ചെയ്താൽ ഈ ചിന്താ കുഴപ്പങ്ങളൊക്കെ മാറും.
Look at Manoah.
മനോവയെ നോക്കുക.
You know why God chose him?
എന്തുകൊണ്ടാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത്?
You may say God sends angels to Manoah's house, not to my house.
മനോവയുടെ വീട്ടിലേക്ക് ദൂതനെ അയച്ചു, എന്റെ വീട്ടിൽ ദൂതനോ മറ്റാരും പോലും വരുന്നില്ല.
God doesn't put a lottery ticket there and pick up one name. Oh, Manoah.
ഒരു പല കുറികൾ ഉള്ളതിൽ നിന്ന് ഒന്നെടുത്തിട്ട് സന്ദർഭവശാൽ മനോവയുടെ പേര് വന്നു, അതുകൊണ്ട് ദൂതനെ അങ്ങ് അയച്ചതാണോ?
And he says, Gabriel, you go to Manoah.
അങ്ങനെ വന്നപ്പോഴേ ഗബ്രിയേലെ, കുറി ഇതാ വന്നത്, എന്നാ നീ അവിടം വരെ പോയി പറഞ്ഞു.
No, God saw all these qualities in Manoah.
അങ്ങനെ അല്ല, മനോഹയിലുള്ളതായ അവന്റെ ജീവിത സ്വഭാവ വിശേഷങ്ങളെ കണ്ടുകൊണ്ടാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത്.
He was a man of prayer, praying for the redemption of his country.
അവന്റെ രാജ്യത്തിന്റെയും അവന്റെ ജാതിയുടെയും വീട്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ.
He was a man of faith, believing in all the promises of God.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഉള്ളതുപോലെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു
മനുഷ്യൻ. And he was a faithful man, willing to surrender every blessing that he receives from the Lord for Lord's work again.
ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനമായ സകല അനുഗ്രഹങ്ങളെയും ദൈവത്തിന് മടക്കി സമർപ്പിക്കുന്ന ഒരു വിശ്വസ്തനായ മനുഷ്യൻ.
If the Lord sees all these things in your life,
ഈ കാര്യങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം കണ്ടാൽ,
God of Manoah has not changed, brother.
Hallelujah. മനോഹയുടെ ദൈവം മാറുന്നവനല്ല, അവൻ എന്നെയും നിങ്ങളെയും അടുക്കലേക്ക് ദൂതനെ അയക്കും.
He will send an angel to our house.
ആ തീർച്ചയായും ആ ദൂതനെ നമ്മുടെ അടുക്കലേക്ക് അവൻ അയച്ചു തരും.
This is that faithfulness right now here he will send his angels.
Amen. ആ വിശ്വസ്തത ഇപ്പോൾ തന്നെ ഇവിടെ അനുഭവിക്കാൻ കഴിയും.
And when the angel comes, you know what, with what it comes?
ഒരു ദൂതൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾ എന്തായിരിക്കും എന്ന് ചോദിക്കുക?
No, angel always comes with blessings.
ദൂതന്മാർ എപ്പോ വന്നാലും അനുഗ്രഹത്തിന്റെ കലവറയുമായിട്ടാണ് വരുന്നത്.
Manoah, to the house of Manoah, the angel came with a blessing.
ആ രീതിയിൽ തന്നെയാണ് മനോഹയുടെ വീട്ടിലേക്ക് ആ ദൂതൻ കടന്നു വന്നത്.
And he said to Mrs. Manoah, you are going to get a child.
മനോഹയുടെ ഭാര്യയോട് അവൻ പറഞ്ഞു, നിനക്കൊരു സന്തതിയെ, ഒരു പുരുഷ പ്രജയെ ലഭിക്കാൻ പോവുകയാണ്.
Mrs. Manoah said, for this you came. My neighbor is having 1 dozen children.
ഇത്രയും ഒരു കൊച്ചിനെ തരാനാണോ നീ ഇങ്ങോട്ട് വന്നത്? എന്റെ അയലത്തെ ആ അവർക്ക് 12 പിള്ളേരുണ്ട്.
And people will say, when they study what you have said, Manoah is a praying man, a faithful man, and I thought he is going to get a $5 million check, but he says one child, what is the use?
ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ച് വിശ്വസ്തതയോടെ ഒക്കെ ചെയ്തു, ഞാൻ വിചാരിച്ചത് ഒരു $5 million കിട്ടുമെന്നാണ്. ഈ ഒരു കുഞ്ഞിനെ കൊണ്ട് എന്താ ചെയ്യാന്?
Praise the Lord.
ദൈവത്തിന്റെ സ്തോത്രം.
The Lord added a postscript to his promise.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നുകൂടെ അവൻ ഉറപ്പിക്കുകയാണ്.
Not only he will give a son, but this son will deliver the Israelites from the hands of the Philistines.
നിനക്കൊരു സന്തതിയെ തന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ വിടുവിപ്പുകാരനായി അതേ വീണ്ടെടുപ്പുകാരനായി അവനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന വാഗ്ദത്തം കൂടെ.
Other families in Israel may have a dozen or 2 dozen children, but this child which God promised to Manoah will be the redeemer and savior of Israel on the day.
അയൽപക്കത്തുള്ള കുട്ടികൾ ആ വീടുകളിൽ 12 or 24 പിള്ളേരുണ്ടായിരിക്കട്ടെ, ഗുണമെന്താ? എന്ന ഒരുത്തനെ കിട്ടിയാൽ അവൻ ഇസ്രായേലിന്റെ വിടുവിപ്പുകാരനായി മാറുവാൻ പോവുകയാണ്.
When Mrs. Manoah delivered a child and said to her neighbor, look, this is the promise, this is the child given by God, the neighbor would not have seen anything greater in this child.
ആ മനോഹയുടെ ഭാര്യ പ്രസവിച്ച് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അയൽപക്കത്തെ സഹോദരി വിളിച്ച് ഇത് ഇസ്രായേലിന്റെ വിടുവിപ്പുകാരനായി ദൈവം തന്ന വീണ്ടെടുപ്പുകാരനെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുമായിരുന്നില്ല.
They may not see anything great in it.
അതിനാ ആ കുഞ്ഞിൽ വലിയ വ്യത്യാസമൊന്നും അല്ലെങ്കിൽ വലിപ്പമൊന്നും മഹാത്മ്യമൊന്നും അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല.
But in the proper time God used the child.
എന്നാൽ അതിന്റെ തക്ക സമയത്ത് ദൈവം ആ ശിശുവിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു.
So many millions and millions of this world had children.
ആ ഈ ലോകത്ത് ലക്ഷോപലക്ഷം കുഞ്ഞുങ്ങളുണ്ട്.
But there are a few children who were promised and given by God, and they did mighty things through the pages of the Bible.
ദൈവത്തിന്റെ അത്ഭുത വീര്യ തന്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ ചില പ്രത്യേക ശിശുക്കളെ ചിലർക്ക് പ്രദാനം ചെയ്യും.
God promised a child to Sarah.
സാറായ്ക്ക് അത്തരത്തിലുള്ള സന്തതി ലഭിച്ചു.
A mighty Isaac, a big patriarch was born.
ഒരു പൂർവ്വപിതാവായ ശക്തിമാനായ ഒരു ഐസക്കിനെ ഇസാക്കിനെ അവൻ പ്രദാനം ചെയ്തു.
Even Rahel asked, God gave a child to her, a Joseph, a great Joseph, a redeemer of Egypt.
Rahel ഒരു സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന്റെ വിടുവിപ്പുകാരനായി അതേ മിസ്രയീമിൽ ജോസഫിനെ അതേ അവൾക്ക് പ്രദാനം ചെയ്തു.
When Hannah prayed, God gave a great prophet Samuel.
ഹന്നാ കരഞ്ഞപ്പോൾ അതേ ഒരു വലിയ പ്രവാചകനായി സമൂവലിനെ അവൾക്ക് പ്രദാനം ചെയ്തു.
When Elizabeth prayed, God promised John the Baptist.
ഒരു എലിസബത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു യോഹന്നാൻ സ്നാപകനെ ദൈവം അവൾക്ക് പ്രദാനം ചെയ്തു.
Praise the Lord, all these children, even though in the eyes of the world it may look nothing more than ordinary, when promised and given by God, they did mighty things. That's what we say.
മറ്റുള്ളവർ നോക്കുമ്പോൾ ഇത്തരം ശിശുക്കളിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും തക്ക സമയങ്ങളിൽ ദൈവം തന്നെ ജനത്തിന്റെ ഉദ്ധാരകരായി വീട്ടെടുപ്പുകാരായി അവരെ ശക്തിയോടുകൂടെ ഉപയോഗിച്ചു.
ബ്രദർ, ആസ്പയർ ഫോർ ബ്ലെസ്സിംഗ്സ് ഫ്രം ദ ലോർഡ്.
സഹോദര, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കൂടി പ്രാർത്ഥിക്കുക.
ഇറ്റ് മേ ബി സ്മോൾ ഇൻ ദ സൈറ്റ് ഓഫ് ദ അദർ പീപ്പിൾ.
മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് ചിലം ചെറുതായി തോന്നിയേക്കാം.
ബട്ട് ഇഫ് ഇറ്റ് ഈസ് ബ്ലെസ്ഡ് ബൈ ഗോഡ്, ദാറ്റ് വിൽ ബി എ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ് ഇൻ യുവർ ലൈഫ്.
എന്നാൽ അത് ദൈവത്താൽ അനുഗ്രഹീതമാണെങ്കിൽ സകലതിനേക്കാളും വലിയതായിരിക്കും.
എ ബിഗ് ഹൗസ് ഇൻ എ പോഷ് ടൗൺ നോട്ട് ഗിവൻ ബൈ ഗോഡ് വിൽ ബി എ കേഴ്സ് ടു യു, ബട്ട് എ സ്മോൾ ഹൗസ് പ്രോമിസ്ഡ് ബൈ ഗോഡ് and given by God directly to you will be a great source of blessing in your life.
പട്ടാരമായാലും ഒരു വലിയ സൗധമായാലും ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലെങ്കിൽ നിനക്കതൊരു ശാപമായിരിക്കും. എന്നാൽ ഒരു ചെറിയ വീടോ ഒരു കുടിലോ ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ ആഗമനത്താൽ അത് അനുഗ്രഹീതമെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നിനക്കില്ല.
We may get only small blessings, but let it be touched by the blessed hands of our Lord.
അതെ, നിങ്ങളുടെ അനുഗ്രഹം ചെറുതായിക്കൊള്ളട്ടെ, പക്ഷെ ആ ദൈവത്തിന്റെ കരങ്ങളാൽ സ്പർശിതമെങ്കിൽ അത് അനുഗ്രഹകരമായിരിക്കും.
May have a small job in the United States, but ask Lord to bless it and you will see the difference.
നിന്റെ ജോലി തുലോം അതെ ചെറുതായിരുന്നേക്കാം, എന്നാൽ ദൈവത്തിന്റെ കരസ്പർശനത്താൽ അത് അനുഗ്രഹീതമായി തീരും.
Look why God visited Manoah.
എന്തുകൊണ്ടാണ് ദൈവം മനോഹയെ സന്ദർശിച്ചത്?
Absolutely faithful man.
അതെ, വിശ്വസ്തനായ ഒരു മനുഷ്യൻ.
And God put severe conditions.
അതെ, അങ്ങനെയുള്ള സന്ദർശനത്തിൽ ദൈവം വ്യക്തമായ ചില വ്യവസ്ഥകൾ അവിടെ വെക്കുകയാണ്.
God not only said Samson will deliver the Israelites from the hands of the Philistines.
ദേ ആ ഈ സിംസോൺ അതെ ഇസ്രായേൽ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല,
but on one condition.
അതെ, ഒരു കണ്ടീഷനും കൂടെ.
You must bring him as a Nazirite.
അതെ, ഒരു നാസീർ വ്രതസ്ഥനായിട്ട് നീ അവനെ വളർത്തണം.
All the promises of God are preceded by conditions.
ദൈവത്തിന് അനുഗ്രഹങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് വ്യവസ്ഥയിൽ നിന്നുകൊണ്ടുള്ളതാണ്.
Without conditions God will not bless you.
കാരണം വ്യവസ്ഥയില്ലാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കില്ല.
When you obey his commandments, then only you will see the blessings flowing in your life.
ദൈവത്തിന്റെ വചനങ്ങളെ നീ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ കൊഴി വരുന്നത്.
From Abraham right to the present day saint, God says, if you do this, I will bless you like this.
അബ്രഹാം മുതൽ ഇന്ന് വരെയുള്ള വിശുദ്ധൻ വരെ ദൈവത്തിന്റെ ആ ഇടപെടൽ, നീ ഇത് ചെയ്താൽ ഞാൻ അത് ചെയ്യാം.
God said to Manoah, bring him as a Nazirite.
ദൈവം മനോഹരോട് പറഞ്ഞു, നീ അവനെ ഒരു നാസീർ വ്രതസ്ഥനായി വിശുദ്ധനായി വളർത്തണം.
It's not a simple thing.
അതത്ര എളുപ്പമുള്ള കാര്യമല്ല.
God is preparing him for a great ministry.
ദൈവം അവനെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്.
And if God wants him to occupy that powerful ministry, God wants him to be trained and brought up in a powerful, in a most deserving way.
ദൈവം ഉദ്ദേശിക്കുന്ന ആ ശുശ്രൂഷ തികച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിലും അവസ്ഥയിലും അവനെ വളർത്തേണ്ടത്.
Many people want to be used by God, but they don't want to take the training that God gives.
ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ അനേകർ ആഗ്രഹിക്കുന്നുവെങ്കിലും ദൈവത്താൽ പരിശീലിപ്പിക്കപ്പെടുവാൻ ദൈവകൃപയിൽ വളർത്തപ്പെടുവാൻ അനേകർക്ക് താല്പര്യമില്ല.
All the saints of God who are in the front line ministering to God and God's kingdom, if you turn back behind their life, yes, there is a long history of sorrows, trials, tribulations, difficulties, and at every step they said, Lord, thy will be done.
ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച വീരന്മാരുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ അവരുടെ പിൻനിരയിൽ ദൈവം അവരെ തികച്ചെടുത്തതായ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും കഠിന ശോധനയുടെ തീച്ചുളകൾ ഉണ്ടായിരുന്നുള്ളത് மறந்து போகிறது.
Nazarite vow he has to follow.
அவர் நாசீர் விரதம் அவனா பின்தொடரணும்.
He should not eat anything connected with wine.
அதே வீஞ்சோ அதினோடு பந்தப்பட்டதோ யாதொன்னும் தொடுவான் போல் பாடில.
Not only liquor and strong wine.
அதே சக்கதியாய லெஹரி சாதனங்கள் மாத்திரமல்ல.
But even the dried or the moist grapes he should not eat.
உணக்கம் முந்திரிங்க போலும் அதின்டே ரசமுள்ளது போலும் அவன் கடிக்கன் பாடில.
Now look here, in Palestine the grape, the wine is known, it's a very common plant.
அதே பாலஸ்தீன் நாட்டில் வைன் என்று சொன்னால் சாதாரண கோக்கோலா குடிக்கிறது போலயா?
Even the tree, you know.
ஆ மரத்தில் தன்னை ஆயிருந்தால் தன்னையும்.
And you know, say Manoah and his wife will be eating the grapes.
மனோவையும் அவன் பாரியும் அதே ஈ முந்திரி அனுபவத்தில் நான் பட்சிக்கும்போ.
Samson will be asking mummy one.
சாம்சன் சோதிச்சானும் அம்மே ஒரெண்ணம் எனக்கு தருவோம்.
Mrs. Manoah will say, no my son.
மனோவோட பாரி பண்ணானும் குஞ்சே சாத்தியமல்ல.
The Lord said you should not eat this.
இது கர்த்தாவ் தெய்வத்தினோட பரஞ்சதான இது நீ தின்னறதுன்னு.
Samson would have thought, what is eating wine, eating grapes to do with the spirituality?
சிம்சன் இங்க என்ன செய்யானும் இது எந்தொரு தெய்வமா இதொன்னு தின்னாலே எந்த குழப்பம் வரும்?
I am eating one grape, all my friends are eating, you are eating, then why should I not eat?
എന്റെ കൂട്ടുകാരെല്ലാം ഈ മുന്തിരിങ്ങ തിന്നുന്നു, നിങ്ങളും തിന്നുന്നു, പിന്നെന്താ എനിക്ക് തിന്നാൽ?
Samson could not have comprehended, neither we can comprehend.
സിംസോന് മനസ്സിലാകുകയില്ല, നമുക്ക് മനസ്സിലാകത്തില്ല.
Why God set this condition?
എന്തുകൊണ്ടാണ് ദൈവം ഈ വ്യവസ്ഥ വെച്ചത്?
But you know, certain things we may not understand.
എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ചില വ്യവസ്ഥകളുടെ മർമ്മം നമുക്ക് പലപ്പോഴും പിടികിട്ടുന്നു.
You know whom God blesses.
ആരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്?
Those who accept his lordship.
അവന്റെ കർത്തൃത്വത്തെ അനുസരിക്കുന്നവരെയാണ് ദൈവം
അനുഗ്രഹിക്കുന്നത്. And you know what is meant by accepting his lordship?
അവന്റെ കർത്തൃത്വത്തെ അനുസരിക്കുന്ന പറഞ്ഞാൽ എന്താണ്?
Obeying without asking questions.
ചോദ്യം ചെയ്യാതെ പൂർണ്ണമായി അനുസരിക്കുക.
Today in our theology class they are giving all sorts of arguments why you should do this, why you should not do that.
വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് ഉണ്ടായ പാപ്പരത്വം എന്താണെന്ന് അറിയാമോ? അത് ചെയ്താൽ എന്താ, ഇത് ചെയ്താലുള്ള കുഴപ്പം എന്താ, ഇങ്ങനെയുള്ള ചിന്തയാ.
So many people say you need not repent, you need not get saved, you need not be baptized.
പലരും പറയുന്നത് നീ മാനസാത്രപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അനുദപിക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല, സ്നാനപ്പെടേണ്ട അത്യാവശ്യമൊന്നുമില്ല.
That is all first century.
അതെല്ലാം ആദ്യ നൂറ്റാണ്ടി മാത്രം മതി.
We have a tradition of Christianity.
നമുക്ക് ക്രിസ്ത്യാനിത്വത്തിന്റെ പാരമ്പര്യമുണ്ട്.
So you need not bother about that.
അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല.
Brother and sister. So many people are carried away by false doctrines.
ആ ഈ തെറ്റായ പാഷന്റെ ഉപദേശങ്ങളാൽ അനേകർ വലിക്കപ്പെട്ട് അതേ അന്യ വ്യവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു.
Only one thing you must do as a child of God.
ദൈവത്തിന്റെ സന്തതി എന്നുള്ള നിലയിൽ ഒരു കാര്യം മാത്രമേ ഇത് ചെയ്യാൻ.
Doesn't matter who preaches to you, who advises you.
ആര് പ്രസംഗിക്കുന്നു, ആര് ഉപദേശിക്കുന്നു എന്നുള്ള വിഷയം.
See whether it is in the word of God.
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ അത് ഉണ്ടോ എന്നുള്ളതാണ് വിഷയം.
And if it is in the word of God, agree to it, do it and obey it.
ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടെങ്കിൽ അതിനെ അനുസരിക്കുക, അംഗീകരിക്കുക, സ്വീകരിക്കുക, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക.
If you are convinced that there is one person in this world who is wiser than God Almighty and the Holy Spirit and Jesus Christ, then you can do whatever he says.
ദൈവത്തെക്കാൾ, കർത്താവിനേക്കാൾ, പരിശുദ്ധാത്മാവിനേക്കാൾ വലിയവനായ ഒരുവൻ ലോകത്തിൽ ഉണ്ടെന്ന് ആരെങ്കിലും അഭിമാനിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അത് അംഗീകരിക്കുന്നുവെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട, അത് ചെയ്താൽ മതി.
But as long as you cannot find a person like that, obey the word of God.
അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടുകിടാത്തോളം കാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പൂർണ്ണമായി ചോദ്യം ചെയ്യാതെ അനുസരിക്കുക.
Jesus said, repent or you will perish.
ആ യേശു പറഞ്ഞു, മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും.
If the biggest bishop says you need not repent, you and he will perish together.
അതിനേക്കാൾ വലിയതായ അഭിമാനിക്കുന്നതായ ഒരു ബിഷപ്പ് പറയാണ്, നീ മാനസാന്തരപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ നീയും നിന്റെ ബിഷപ്പും കൂടെ ഒരുമിച്ച് നശിക്കാൻ പോകുക.
Jesus said, believe and be baptized. That's what the command he gave to his people.
യേശു തന്ന കൽപ്പന, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്.
Don't go and read the 2000 volume pages why infant baptism is all right, why you should not need not take the baptism.
ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതായ അവസ്ഥ ശരിയോ തെറ്റോ എന്ന് 2000 പേജുള്ള ആ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിക്കാൻ പോകുന്നത് എത്രയോ അബദ്ധമാണ്.
You waste your time, you waste everything, but you will not be in the will of God and God cannot use you.
ദൈവത്തിന്റെ വ്യവസ്ഥയിലും ദൈവത്തിന്റെ ആ ആഗ്രഹത്തിലും ആ നീ കടന്നു വരാത്തോളം കാലം ദൈവത്തിന് തന്നെ അനുഗ്രഹിക്കാനും സാധ്യമല്ല, ദൈവത്തിന് തന്നെ ഉപയോഗിക്കാനും പറ്റൂല.
ഇറ്റ് മേ നോട്ട് അപ്പിയർ ടു യുവർ ഇന്റലക്ട് ബ്രദർ.
ഇത് നിന്റെ ബുദ്ധിക്ക് അത്ര ചേർന്ന് നിരക്കുന്ന വ്യവസ്ഥയല്ല.
ബട്ട് അക്സെപ്റ്റിംഗ് ലോർഡ്ഷിപ്പ് മീൻസ് അക്സെപ്റ്റിംഗ് ഹിസ് വേർഡ്സ്.
എന്നാൽ ദൈവത്തിന്റെ കർത്തൃത്വത്തെ നീ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളതാണ്.
And only such persons God will bless.
അത്തരത്തിലുള്ളവരെ മാത്രമേ ദൈവം അനുഗ്രഹിക്കൂ, അത്തരത്തിലുള്ളവരെ മാത്രമേ ദൈവം ഉപയോഗിക്കൂ.
The standard for Christians, for believers is the word of God and nothing else.
ദൈവജനത്തിന്റെ അളവുകോൽ മാറ്റമില്ലാതെ ദൈവത്തിന്റെ വചനമാണ്.
Few years ago a young student came and asked me.
ചില വർഷങ്ങൾക്ക് മുമ്പ്
young student asked me on
ഒരു ഒരു യുവാവായ കുട്ടി വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു.
There is a film Gandhi being screened all over.
ഗാന്ധി എന്ന് പറഞ്ഞതായ ഒരു സിനിമ ഇവിടെ എല്ലാം കാണിക്കുന്നുണ്ട്.
He said we are reading it in the history right from our school days. Why can't we go and see that picture?
നമ്മുടെ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ സ്കൂൾ ചരിത്രത്തിലും പുസ്തകങ്ങളിലും നാം അത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പോയി ഒന്ന് ആ സിനിമ ഒന്ന് കണ്ടുകൂടാ.
Then I asked him where you want to go and see.
ഉടനെ ഞാൻ ചോദിച്ചു എവിടെയാണ് ആ സിനിമ, എവിടെയാണ് നിന്നെ പോയി കാണേണ്ടത്.
He said in which theater, in such and such a theater.
ആ സിനിമ തിയേറ്ററിന്റെ പേര് പറഞ്ഞു.
And I said do you know who will be sitting on your right side.
ഞാൻ ചോദിച്ചു നീ ആ സിനിമ കാണാൻ പോകുമ്പോൾ ആരായിരിക്കും നിന്റെ വലത്തുവശത്തിരിക്കുക.
You will be on the left side, who will be on your front, who will be on your back.
നിന്റെ ഇടത്തരായിരിക്കും, മുൻപിൽ ആരായിരിക്കും, പിറകിൽ ആരായിരിക്കും.
And I said in all probability an adulterer will be on the right side, a smoker will be on the left side, a drunkard will be in the front, a debaucher will be on your back.
ഒരു പിന്മാറ്റം, ഒരു പുകവലിക്കൻ ഒരു അവിടെ അപ്പുറത്തിരിക്കും, ഒരു കള്ളുകൂടി ഇപ്പുറത്തിരിക്കും, ഒരു പിന്മാറ്റക്കാരന് മുമ്പിലിരിക്കും, ഒരു പ്രാകൃതൻ പുറകിലിരിക്കും.
But my Bible says blessed is the man that walketh not in the counsel of the ungodly, nor standeth in the way of sinners, nor sitteth in the seat of scornful.
എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും.
And I told him my son listen to this.
ആ കുഞ്ഞിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കുഞ്ഞെ നീ എന്നെ ശ്രദ്ധിക്കുക.
1966 I was saved by our Lord Jesus Christ.
ഞാൻ രക്ഷിക്കപ്പെട്ടത് കർത്താവായ യേശുവിനാൽ രക്ഷിക്കപ്പെട്ടത് 1966 ആണ്.
When I was a second year medical student.
ഞാൻ ആ സമയത്ത് രണ്ടാം വർഷം MBBS ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
From that time I have never stepped into any cinema theater.
ആ ദിവസം മുതൽ ഇന്ന് വരെ ഒരു സിനിമാ തിയേറ്ററിൽ ഞാൻ കാല് കുത്തിയിട്ടില്ല.
My friends looked at me and told like this.
എന്റെ സ്നേഹിതർ എന്നെ നോക്കി ഇങ്ങനെ പറയാറുണ്ട്.
Hey, you are missing some of the most important things in life.
ജീവിതത്തിൽ ഏറെയോ എത്രയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിന്നെ നഷ്ടപ്പെടുന്ന അറിയാമോ.
So many things they show in cinema and if you don't get in tune with that your life will be a miserable
failure. ഏക കാര്യങ്ങൾ ഈ സിനിമ തിയേറ്ററിലൂടെ ചിത്രങ്ങളിലൂടെ കാണാനുണ്ട്. നീ അത് കാണുന്നില്ലെങ്കിൽ പലതും നിനക്ക് നഷ്ടമാകുകയാണ്.
4 years after my conversion only I got my basic degree.
ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 4 വർഷം കഴിഞ്ഞാണ് എന്റെ ഡിഗ്രി എനിക്ക് കിട്ടിയത്.
And 7 years later I got my post graduate degree.
7 വർഷത്തിന് ശേഷം എന്റെ MD ഡിഗ്രി കിട്ടി.
When I finished my post graduate degree,
ഞാൻ ആ ഡിഗ്രി പൂർത്തീകരിച്ചപ്പോൾ
I got a job.
എനിക്കൊരു ജോലി കിട്ടി.
And among those students in my batch who remained in India, I was drawing the highest pay and put in the best situation.
എന്റെ കൂട്ടുകാരേക്കാൾ ഉപരിയായ ശമ്പളത്തിലും അതേ സ്ഥിതിയിലും ഞാൻ നിയമിക്കപ്പെട്ടു.
I told my young fellow, I lost nothing by not seeing cinema.
ഞാൻ അവരെ നോക്കി പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ യാതൊന്നും നഷ്ടമായില്ല.
And I told him, I showed him 1 Corinthians 10:23.
ഞാൻ അവരോട് കൊരിന്ത്യർ കഴുതിയ 1 ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം പറഞ്ഞു.
All things may look lawful unto me, but all things do not edify.
ഇതെല്ലാം എല്ലാ കാര്യങ്ങളും നല്ലതെന്ന് തോന്നിയേക്കാം, എന്നാൽ അതെല്ലാം ആത്മീയ വർദ്ധന വരുത്തുന്നതല്ല.
What is the standard for a child of God?
ഒരു ദൈവവൈതലിന്റെ അളവുകോൽ എന്താണ്?
My doing this, will it edify me? Will it strengthen me spiritually? Will my Lord appreciate my doing that?
ഞാൻ ഇത് ചെയ്താൽ എനിക്ക് ആത്മീയ വർദ്ധന വരുമോ, എന്റെ ദൈവം അതിൽ പ്രസാദിക്കുമോ, അതാണ് നിലവാരം.
If your conscience says no, don't do that.
മനസാക്ഷി പറയുകയാണ് അതരുതെന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിയരുത്.
I tell you, God can bless you more than any number of films that you can see on this life.
ജീവിതം മുഴുവൻ സിനിമ കണ്ടാലും കിട്ടുന്നതിനേക്കാൾ ഉപരിയായ അനുഗ്രഹങ്ങൾ ദൈവത്തിന് നിനക്ക് തരുവാൻ വിശ്വസ്തനും കഴിവുള്ളവനുമാണ്.
You may not understand it, but that is God's way of doing things.
ഒരുപക്ഷേ നിനക്ക് മനസ്സിലാകില്ല, എന്നാൽ അത് ദൈവത്തിന്റെ വഴിയാണ്.
I am not going into the details of the Nazarite vow.
ആ നാസീറിന്റെ വിശദവിവരങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല.
But it was a tough vow to keep.
അത് സൂക്ഷിക്കുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്.
Manoah and wife trained Samson like that.
മനോഹയും അവന്റെ ഭാര്യയും അതെ ശിംശോനെ അത്തരത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്നു.
And when Samson was an young man,
ശിംശോൻ ഒരു യുവാവായിരിക്കുമ്പോൾ,
he came into the limelight. He became a nightmare to the Philistines of that day.
ആ ഫിലിസ്തീനവന്റെ മുന്നിൽ കൂടെ യാത്ര ചെയ്യുന്നവൻ കണ്ടു.
No, he became a nightmare to the Philistines of the day.
ആ ഫിലിസ്തീൻ അവന്റെ പേടി സ്വപ്നമായി മാറി.
Till that time, the Philistines were in supremacy.
അതെ ഫിലിസ്തീൻ ആ സമയങ്ങളിലൊക്കെയും ഉന്നതമായ നിലവാരം അധികാരം പുലർത്തുന്നവരായിരുന്നു.
They were controlling the Israelites.
അവർ ഇസ്രായേലിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു.
But now here comes a Samson.
എന്നാൽ ഇതാ ശിംശോൻ കടന്നു വരുന്നു.
He kills 30 people in few seconds.
അതെ നിമിഷങ്ങൾക്കുള്ളിൽ അതെ അവൻ 30 പേരെ കൊന്നു.
He tears the lion like a lamb.
ഒരു സിംഹത്തെ വള്ളി കീറുന്നത് പോലെ അവനെ കീറി.
He puts 300 foxes, catches them pair by pair, ties their tails and puts a torch and sends them into the fields of the Philistines.
300 കുറുക്കന്മാരെ വാലോട് വാല് കൂട്ടിക്കെട്ടി തീ കൊളുത്തി ശത്രുവിന്റെ വിളവിലേക്ക് വിട്ടു.
With the jawbone of an ass, he kills 1000 people.
അതെ
jawbone of an ass.
ആ കഴുതയുടെ താടിയിൽ കൊണ്ട് അവൻ 1000 പേരെ കൊന്നുകൂട്ടി.
He removes the whole framework of the door gate of the city, puts it on his shoulder and walks as if he is carrying a briefcase.
പട്ടണത്തിന്റെ വാതിൽ അവൻ തോളിൽ എടുത്തുകൊണ്ട് അവൻ ആ മലയിലേക്ക് പോയി.
Philistines are telling Samson, Samson, who is he?
അതെ ഇത് കണ്ടുകൊണ്ട് അമ്പരന്ന ഫിലിസ്തീൻ പറയുകയാണ്, ശിംശോൻ ശിംശോൻ ഇതാരാണ് ഇത്?
Redeemer has come for Israel, they thought.
ഓ അവർക്ക് മാരിയം മനസ്സിലായി, ഇസ്രായേലിനെ വിടുവിക്കുന്ന ഒരുവൻ ഇതാ വരുന്നുവെന്ന്.
They were astonished at his power.
അവന്റെ ശക്തിയിൽ അവർ അത്ഭുത പരതന്ത്രരായി.
You know why Samson got power?
എന്തുകൊണ്ടാണ് ശിംശോൻ ശക്തി കിട്ടിയത്?
They do not know where from he got his power.
അവർക്ക് മനസ്സിലായില്ല ഈ ശക്തിയുടെ ഉറവിടം ഏതാണെന്ന്.
Many times we think Samson must have been a muscle man.
പലരും ഞാൻ ചിന്തിക്കുന്നത് ശിംശോന് വലിയ ശക്തിയായ ഒരു ഗുസ്തി പിടിക്കുന്ന ഒരാളായിരിക്കും.
But the theologians, some of the Bible teachers say he cannot be like that.
എന്നാൽ വേദ പഠിതാക്കൾ പറയുന്നത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല.
You know why?
എന്തുകൊണ്ട്?
If he is a man of muscles,
വലിയ പേശി ശക്തിയുള്ളവരാണെങ്കിൽ,
nobody would have asked him this question.
ആർക്കും ഈ ചോദ്യം ചോദിക്കാൻ കഴിയില്ല.
You know, when Goliath came and stood in the camp of Philistines,
Goliath ഫിലിസ്തീനിലെ പാളയത്തിലേക്ക് കടന്നു വന്നപ്പോൾ,
he was 10 feet tall.
അവൻ 10 അടി നീളം ഉയരമുള്ളവനായിരുന്നു.
And his chest was so wide that he was carrying a shield weighing 5000 shekels.
ആ 5000 ഷേക്കൽ തൂക്കമുള്ളതായ ഒരു കവചം ധരിക്കത്തക്കതുപോലെ അവന്റെ മാർവത്ര വിരിഞ്ഞതായിരുന്നു.
And when he challenged Israel,
അവൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചപ്പോൾ,
nobody asked him, Goliath, where from your strength?
ആരും അവനെ നോക്കി ചോദിച്ചില്ല, ഗോലിയാത്തെ നിന്റെ ശക്തി എവിടുന്നാ കിട്ടിയെന്ന്.
They know if he blows fast, they will go miles apart.
അതെ ഇവനെന്ന് ഊതിയാ മതി മറ്റവരങ്ങ് മറന്നുപോകും.
That is why they were all hiding there.
അതുകൊണ്ടാണ് അവരെല്ലാം പേടിച്ച് ഒളിച്ചിരുന്നത്.
But why did people ask about Samson's strength?
എന്നാൽ ശിംശോനെ കണ്ടപ്പോൾ ഇവരെന്താണ് ഈ ചോദ്യം ചോദിക്കാൻ കാര്യം?
The reason is he didn't look like a muscle man probably.
അത്ര അത്ഭുത പരതന്ത്ര ശക്തിയുള്ള ഒരുവനായിട്ട് ഇവനെ കണ്ടാ തോന്നത്തില്ല.
That is why they were asking this question.
അതുകൊണ്ടാ ഈ ചോദ്യം അവർ ചോദിക്കുന്നത്.
But you know where from he got his power.
എന്നാൽ അവന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്?
Every time Samson did a mighty deed.
ഓ ദൈവത്തിന് ഓരോ ഈ ശിംശോൻ ഓരോ പ്രാവശ്യവും ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ,
just before that there is a verse in the Bible.
അതിന്റെ മുൻപിലെല്ലാം ഒരു പ്രത്യേക പദപ്രയോഗം കാണാൻ കഴിയും.
The spirit of the Lord came upon Samson.
ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് കൂടെ അവന്റെ മേൽ കടന്നു വന്നു.
The spirit of the Lord came upon Samson.
ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു.
Praise the Lord, whenever the spirit of the Lord descended upon Samson, he was able to do mighty things.
ഈ ദൈവത്തിന്റെ അത്ഭുത ശക്തി അവനിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ പ്രാപ്തനായി.
The secret of the power of Samson lay in his holy anointing by the Holy Spirit.
ആ ശിംശോന്റെ ശക്തിയുടെ പരമാർത്ഥം അവന്റെ രഹസ്യം എവിടെ? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലും അഭിഷേകത്തിലും.
God has only one way of strengthening and strengthening his disciples and people.
ആ തന്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന് ഒരേ ഒരു വഴിയേ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ.
From the time immemorial to the present day saints, if God wants to empower a person, he fills them with the Holy Spirit and gives them the power.
ചരിത്രകാലം മുതൽ ഇന്ന് വരെ ഏതെങ്കിലും മനുഷ്യനിൽ ദൈവത്തിന് ശക്തി പകരുവാൻ അവൻ ആഗ്രഹിച്ചെങ്കിൽ ഒരൊറ്റ വഴി ദൈവത്തിന്റെ ആത്മാവിനെ അവനിലേക്ക് പകരുക.
Man may change its methods to expose his power.
മനുഷ്യർ അവരുടെ ശക്തി പ്രദർശിപ്പിക്കുന്ന ആ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വിവിധങ്ങൾ അതെ പലതായിരിക്കും.
A stone age was there when they were proud of their stone instruments.
ആ പുരാതന ശിലായുഗത്തിൽ അവന്റെ ആയുധങ്ങൾ
അതെ, അതിന്റെ പ്രത്യേകതയുള്ളതായിരുന്നു.
When they invented swords and knives, they were proud of their metallurgy.
കുന്തവും കത്തിയും കണ്ടുപിടിച്ചപ്പോൾ കല്ലിനേക്കാൾ ഇത് നല്ലതെന്ന് അവർ അഭിമാനിച്ചു.
The kings and the emperors were proud of their chariots and horses.
ആ രാജാക്കന്മാരും അവരുടെ ആളുകളും രഥത്തിലും അതിന്റേതായ ഉരുളിച്ചയിലും അതേ അഭിമാനം കൊണ്ടു.
Modern man started depending, putting his, pinning his faith upon light machine guns and tanks.
അതിന്റെ ശേഷം അതേ ചെറിയ മെഷീൻ ഗണ്ണുകൾ കണ്ടുപിടിച്ചപ്പോൾ അവർ കുറച്ചുകൂടി അഭിമാനം പെട്ടു.
The ultra modern man depends upon his missiles, nuclear missiles.
ന്യൂക്ലിയർ മിസൈല് ഇന്നത്തെ ഉള്ളവര് അഭിമാനം കൊള്ളുന്നു.
Man continues to change his process.
മനുഷ്യൻ അവന്റെ ശക്തിയുടെ പ്രദർശനങ്ങൾ വിവിധങ്ങളായി മാറ്റുന്നു.
But God does not change.
എന്നാൽ ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനത്തിന് മാറ്റമില്ല.
From time immemorial, there is only one way by God empowers his people.
ഓർമ്മയുള്ള കാലം മുതൽ ആലോചിച്ചു നോക്കിയാൽ ദൈവം എവിടെയെങ്കിലും ശക്തി പകർന്നിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ മാർഗത്തിലൂടെയാണ്.
That is by the filling of the Holy Spirit.
ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടിയുള്ളതായ അഭിഷേകത്തിൽ.
Be it in the pre-Jesus times or in the first century, 15th century or 20th century, God, when he wants to use a man, he fills him with the Holy Ghost and then uses him.
ഒന്നാം നൂറ്റാണ്ടിലോ ഒൻപതാം നൂറ്റാണ്ടിലോ ഇരുപതാം നൂറ്റാണ്ടിലോ ആയിക്കൊള്ളട്ടെ, ദൈവം ഉപയോഗിക്കുവാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെയെല്ലാം ശക്തി പകർന്ന് ഒരേ ഒരു വഴിയിലാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ.
When the Holy Ghost will come upon you, you shall receive power, the Lord said.
ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിക്കും.
And if you want to be used by God, there is only one way: get filled with the baptism of the Holy Spirit.
ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുക.
That is why it is better to depend upon this unchangeable God, because his methods never change.
എന്തുകൊണ്ട് നാം ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ ദൈവം മാറുന്നില്ല, അവന്റെ പ്രവർത്തന വിധങ്ങളും മാറ്റമില്ലാത്തതാണ്.
His way of salvation does not change from first century to 20th century, it is the same.
ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെ രക്ഷയ്ക്കുള്ള വഴി ദൈവത്തിന് മാറ്റമില്ലാത്തതാണ്.
His way of empowering people does not change, it is the same all through the century.
ദൈവം മനുഷ്യനെ ശക്തീകരിക്കുന്ന വഴിക്ക് ഇതുവരെയും വ്യത്യാസം വന്നിട്ടില്ല.
His word does not change, it is the same ever since it was written until this day.
ഇത് എഴുതിയ കാലം മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്.
The writings of so many top scholars have faded into the dust of the history.
ലോകത്തിലെ ആ പണ്ഡിതന്മാരുടെ എഴുത്തുകളെല്ലാം കാലത്തിന്റെ തിരിച്ചിലിൽ മാറിപ്പോയി മറിഞ്ഞുപോയി.
What was considered as a sacrosanct truth of yesterday has been mocked and ridiculed by the scientists of today.
ഇന്നലെ മാറ്റമില്ലാത്തതെന്ന് വീമ്പിളക്കിയ ശാസ്ത്രങ്ങൾ ഇന്ന് മാറിപ്പോയപ്പോൾ അവര് അമ്പരന്ന് പോയിരിക്കുക.
But my Bible does not change.
എന്നാലും ദൈവത്തിന്റെ വചനം മാറുന്നില്ല.
My God does not change.
ദൈവം മാറുന്നില്ല.
His method of salvation does not change.
രക്ഷയുടെ വഴിക്ക് മാറ്റമില്ല.
His filling of the Holy Spirit does not change.
അവന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന് വഴിക്കും മാറ്റമില്ല.
It is better to depend upon this unchangeable God, because he won't change tomorrow and pull your legs apart.
ഇന്നും നാളെയും മാറ്റമില്ലാത്തതായതുകൊണ്ട് ഈ മാറ്റമില്ലാത്തത് ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലതാണ്.
Come back to God and come back to his way.
ദൈവത്തിന്റെ മാർഗത്തിലേക്കും ദൈവത്തിന്റെ വഴികളിലേക്കും മടങ്ങി വരിക.
Don't invent any ultra modern method to empower yourself and you think you can supersede the Holy Spirit's power.
ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ കവിയുന്ന ഒരു ശക്തി കൊണ്ട് നിന്നെ ശക്തീകരിക്കാമെന്നുള്ളത് ഒരു ചിന്തിച്ചു പോകണ്ട.
Praise the Lord. Still fills his people with the Holy Spirit.
ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ഇന്നും ഞാൻ ജനത്തെ നിറച്ചുകൊണ്ടിരിക്കുന്നു.
But let us come to our main theme.
നമ്മുടെ വിഷയത്തിലേക്ക് വരാം.
A man once used by the power of the Holy Spirit.
എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിയായി ഉപയോഗിക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ.
He fell in sin.
അവൻ പാപത്തിൽ വീണുപോയി.
The vineyards attracted him much more than the sanctuary of God.
ദൈവത്തിന്റെ പ്രാകാരങ്ങളെക്കാൾ മുന്തിരിത്തോട്ടത്തിന്റെ രസങ്ങൾ അവനെ ആകർഷിച്ചു.
The beautiful women of the Philistines attracted him more than God's words.
ദൈവത്തിന്റെ വചനത്തെക്കാൾ ഫിലിസ്ത്യ കന്യകമാര് ഇവനെ വശീകരിച്ചു കളഞ്ഞു.
He dipped slowly inch by inch into sin.
ആ പിന്മാറ്റത്തിലേക്ക് അവൻ ഇഞ്ചിഞ്ചായി മാറിക്കൊണ്ടിരുന്നു.
It started as a small thing, but he fell deeper and deeper into sin.
ഒരു ചെറിയ കാര്യത്തിലാണ് അവൻ വീണത്, എന്നാൽ ആഴത്തിലേക്ക് പതിച്ചു പതിച്ചു മടങ്ങി വരാൻ കഴിയാത്ത ഒരവസ്ഥ.
He disobeyed one commandment, two commandments, three commandments and fell totally deeper into the sin.
ആദ്യം ഒരു കൽപ്പന ലംഘിച്ചു, പിന്നെ രണ്ടോ, അതിന്റെ എണ്ണം വർദ്ധിച്ചു വന്നു. അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായി.
God's power left him.
അങ്ങനെ ദൈവത്തിന്റെ ശക്തി അവനെ വിട്ടുപോയി.
Philistines captured him.
ഫിലിസ്ത്യർ അവനെ പിടിച്ചു.
They put him in their prison.
അവരുടെ ജയിലിൽ അവനെ അടച്ചു.
They were mocking at him.
അവനെ പരിഹസിച്ചു.
One day there was a feast in their palace.
അവൻ അവരുടെ ദേവാലയത്തിൽ ഒരു വലിയ വിരുന്നുണ്ടായിരുന്നു.
They had a god by name Dagon.
ദാഗോൻ എന്ന് പറഞ്ഞ ഒരു ദൈവം അവർക്കുണ്ടോ?
The god of Philistines was Dagon. It is a fish god.
ആ മീനിന്റെ ആകൃതിയിലുള്ളതാണ് ഈ ഫിലിസ്ത്യരുടെ ദൈവം.
So they were assembled to offer sacrifices to this god.
ആ ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ ഫിലിസ്ത്യരെല്ലാവരും വന്നുകൂടി.
They were praising their Dagon god.
ആ ദാഗോനെ അവരെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക.
Somebody said it is this god that brought that gave handed over Samson to our hands.
ഈ കാണുന്ന ദൈവമാണ് ഈ ശിംശോനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്.
ഓ, they said bring Samson.
അതുകൊണ്ട് ശിംശോനെ കൊണ്ടുവരിക.
Now look at Samson's condition.
ഇപ്പോഴേ ശിംശോന്റെ പരിതാപകരമായ സ്ഥിതി നിങ്ങളൊന്ന് കാണുക.
Few days ago,
ചില ദിവസങ്ങൾക്ക് മുമ്പ്,
when Philistines heard Samson is coming, they will run for their life.
ശിംശോൻ വരുന്നെന്ന് കേട്ടാൽ ഈ ഫിലിസ്ത്യർ പമ്പ കടക്കും.
But now they have plucked out the eyes of Samson.
എന്നാൽ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കപ്പെട്ടു.
And he was grinding powder in the prison cell.
ശത്രുവിന് വേണ്ടി അവന്റെ പാളയത്തിൽ ഇവൻ മാവ് പൊടിക്കുകയാണ്.
Two people are bringing that Samson.
അങ്ങനെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനും കടന്നു വരുന്നു.
Look at that man whom they said the God of Israel anointed.
ഇസ്രായേലിന്റെ അഭിഷേകം ഉണ്ടെന്ന് അഭിമാനിച്ച ഇവനെ നോക്ക്.
They said, they looked back at their God.
ആ ഇനി നമ്മുടെ ദൈവത്തെ നോക്ക്.
And they said, this God is great.
ആ നോക്ക്, ഈ ദൈവമാണ് വലുത്.
Samson was putting one step after another.
അതെ, അവന് കണ്ണു കാണാൻ വയ്യാത്തത് കൊണ്ട് അവന്റെ ഓരോ ചുവടുകൾ അവൻ മന്ദം മന്ദം വെക്കുകയാണ്.
He was hearing accusations one after another.
ഈ കുറ്റാരോപണങ്ങൾ, വിമർശനങ്ങൾ ശരങ്ങൾ പോലെ അവന്റെ തലച്ചോറിൽ അതെ തുളച്ചു കയറി.
They said, Samson, you are a clown. They said,
നീ ഒരു കളിക്കാരനെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് അവർ പറഞ്ഞു.
Samson said, yes, I agree within his heart.
അവൻ പറഞ്ഞു, അതെ, ഞാനത് അംഗീകരിക്കുന്നു.
You have lost all your power. They said,
ആ നിന്റെ ശക്തിയെല്ലാം വിട്ടുപോയല്ലോ.
Samson said, yes.
അവൻ പറഞ്ഞു, ശരിയാണ്.
You will be our slaves in the future.
ആ ഭാവിയിൽ നീ ഞങ്ങൾക്ക് അടിമയായിരിക്കും.
Samson thought, I deserve it.
അതെ, അത് ഞാൻ അർഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞു.
But suddenly somebody blurted out.
എന്നാൽ ആ പെട്ടെന്ന് ഒരാൾ മുമ്പോട്ട് വന്നു.
Our God Dagon delivered Samson in our hands.
ആ ഈ കാണുന്ന നമ്മുടെ ദൈവം ദാഗോൻ ശിംശോനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു.
Our God Dagon is greater than God of Israel. They said,
ഇസ്രായേലിന്റെ ദൈവത്തെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം ദാഗോൻ എന്ന് പറഞ്ഞു.
Oh, Samson, who could bear all these accusations against him so patiently, could not bear this.
എന്നാൽ ഈ കുറ്റാരോപണങ്ങളിൽ അക്ഷമയോടുകൂടെ കേട്ടുകൊണ്ടിരുന്ന ഈ ശിംശോന് ഇനി ഒരു നിമിഷം അത് കേൾക്കാനുള്ള ക്ഷമയില്ല.
Oh, this is utter lie, 100% lie, sir.
ഇത് അവൻ പറഞ്ഞു, ഇത് 100% കള്ളമാണ്, അതെ സത്യമില്ല.
I am here as your prisoner not because your God captured me, but because I fell into sin, I drifted away from the law.
നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ദൈവത്തിന് ശക്തി കൊണ്ടല്ല, ഞാൻ പാപത്തിൽ വീണു പോയത് കൊണ്ടാണ്.
Samson was thinking all these things in his mind.
അവന്റെ മനസ്സിൽ ഇതെല്ലാം അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
How to tell these people?
ഇത് എങ്ങനെ അവരോട് പറയുന്നത്?
Hey man, it is not your God, it is my sin.
ആ മനുഷ്യ, നിന്റെ ദൈവത്തിന് ശക്തി കൊണ്ടല്ല, എന്റെ പാപം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോ എങ്ങനെ അവരോട് പറയുക?
Samson looked back.
അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി.
When he was considered in high esteem when God anointed him.
ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവനെ അഭിഷേകം ചെയ്ത കാലത്ത്
Now he was mightily used. Now he is only a buffoon in their hands.
എന്നാൽ അന്ന് അവൻ ശക്തിയായി ഉപയോഗിക്കപ്പെട്ടു, ഇന്നാൽ അവൻ ഇന്നൊരു പരിഹാസ വിഷയമായി മാറിയിരിക്കുന്നു.
Samson knew God had left him because of his own sin.
അവന്റെ സ്വന്തം പാപം മുഖാന്തരം ദൈവത്തിന് ശക്തി അവനെ വിട്ടുപോയെന്ന് അവൻ ശരിക്കും മനസ്സിലായി.
Will God answer my prayer?
എന്നാൽ അവൻ ഒന്നറിഞ്ഞു, പിന്നെയും ദൈവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും.
Lord, I don't ask you to give back my eyesight.
അതെ ദൈവമേ, എന്റെ കാഴ്ച തിരിച്ചു തരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല.
Lord, I don't ask you to give back my strength.
എന്റെ നഷ്ടപ്പെട്ടു പോയ ശക്തി തിരിച്ചു തരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല.
Lord, I don't even ask for my life, Lord.
എന്റെ ജീവിതം അല്പം കൂടെ നീട്ടിത്തരാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല.
Lord, I only want to show to this world that you are the mighty God and this dagger has no business in my life.
ദൈവമേ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീ ശക്തിമാനായ ദൈവമാണോ, ഈ ദാഗോൻ ദൈവമല്ല എന്ന് മാത്രം എനിക്ക് കാണിച്ചാൽ മതി.
Only one chance you give the Lord, to show to the world that you are the mighty God.
നീയാണ് ദൈവമെന്ന് ഒരു പ്രാവശ്യം കൂടെ കാണിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണം.
If you peruse through the leading dailies in Kerala state,
കേരളത്തിലെ വർത്തമാന പത്രങ്ങൾ വാങ്ങിച്ചു നോക്കിയാൽ
യു വിൽ സീ ഇൻ ദ മന്ത് ഓഫ് ജനുവരി
ജനുവരി മാസത്തിൽ
ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ ഗോ ടു എ പിൽഗ്രിമേജ് പ്ലേസ്
ലക്ഷോപ ലക്ഷം ആളുകൾ പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് കാണാൻ
കഴിയും ആൻഡ് എവറി ഇയർ ദ നമ്പർ ഗോസ് ഓൺ ഇൻക്രീസിംഗ്
ഓരോ വർഷം കഴിയും തോറും ഇതിന്റെ സംഖ്യ കൂടി വരികയാണ്
I used to wonder why this happens.
എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്ന് ഞാൻ ചിന്തിക്കാം.
I have asked many people why you are going.
അതെ പലരോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
They said our God is great.
അവർ പറയും ഞങ്ങളുടെ ദൈവം വലിയതായതുകൊണ്ടാണ്.
We ask so many things and he always gives.
ഞങ്ങൾ ഏത് ചോദിച്ചാലും ഉടനെ ഇങ്ങ് തരുവ.
We ask for wealth he gives. We ask for prosperity he gives. We ask for children he gives.
പണമോ പ്രതാപമോ കുട്ടികളെയോ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് കിട്ടും.
Our God is great.
ഞങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്.
I bowed on my head in shame.
അതെ ഒരർത്ഥത്തിൽ എന്റെ തല ഞാൻ കുനിച്ചുപോയി.
I know these gods are no gods at all.
എനിക്കറിയാം ഈ ദൈവങ്ങളൊന്നും ദൈവമല്ല.
And I know there is a real God.
എന്നാൽ യഥാർത്ഥവാനായ ഒരു ദൈവത്തെ എനിക്കറിയാം.
I don't understand why my God's name is not glorified while the alien gods are taking all the honor and glory.
എന്തുകൊണ്ട് ദൈവം തന്നെ ജനത്തെ മഹത്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ജാതികളുടെ ദൈവങ്ങൾ അതേ മഹത്വം എടുക്കുന്നു?
Why all these alien gods take this glory?
ഈ മറ്റ് ദൈവങ്ങളെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ മഹത്വം എടുക്കുന്നു?
Not because they are powerful.
അവരെ ശക്തിയായതുകൊണ്ടല്ല.
But because you and I have fallen away from grace.
That is the answer. നിങ്ങളും പാപത്തിൽ വീണു പോയതുകൊണ്ടാണ് ഈ അന്യ ദൈവങ്ങൾ മഹത്വപ്പെടുന്നത്.
Why the name of Christ is not being lifted up in our motherland?
നമ്മുടെ മാതൃരാജ്യത്ത് ക്രിസ്തുവിന്റെ നാമം എന്തുകൊണ്ട് ഉയരുന്നില്ല?
Because we are not being projected as people with power, with God's power invested in us.
നമ്മളിൽ പകർന്നായ ശക്തിയെ തെജിച്ച ഒരു ജനമായിട്ടാണ് നാം ഇരിക്കുന്നത്.
Brother and sister, does this hurt you?
അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ലേ?
Does this pain your heart?
അതെ നിങ്ങളുടെ ഹൃദയത്തെ കാർന്നു തിന്നുന്നില്ലേ?
Whenever you see alien gods are taking the glory,
മറ്റു ദൈവങ്ങൾ മഹത്വം എടുക്കുമ്പോൾ,
what is your reaction?
നിങ്ങളുടെ പ്രതികരണം എന്താണ്?
Is your God gone down in his power?
നിന്റെ ദൈവത്തിന് ശക്തി കുറഞ്ഞു പോയെന്നാണോ നിന്റെ ചിന്ത?
Samson asked a question to the Lord.
എന്നാൽ ശംസോൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു.
Lord, only once more.
ദൈവമേ ഒരു പ്രാവശ്യം കൂടെ.
To show that you are God, you are the mighty God.
മറ്റൊന്നിനുമല്ല, നീ മാത്രം ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്തുവാൻ.
Will you ask that question to the Lord today?
ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം നിങ്ങൾ ദൈവത്തോട് ചോദിക്കുമോ?
What does God expect from you?
നിന്നിൽ ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണ്?
He is willing to invest you with the power of the Holy Ghost and expected you to do mighty miracles for the Lord.
ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടെ നിന്നെ നിറയ്ക്കുന്നത് ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനാണ്.
He anointed his first century disciples.
അതിനുവേണ്ടിയാണ് ഒന്നാം നൂറ്റാണ്ടിൽ തന്റെ ശിഷ്യന്മാരെ ദൈവത്തിന്റെ ആത്മാവിനാൽ.
And they did miracles for the Lord.
അവർ ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു.
And they turned the world upside down.
അവർ ഭൂലോകത്തെ കീഴ്മേൽ
മറിച്ചു. And they gave their lives for the Lord happily.
അവർ അവരുടെ ജീവൻ അതെ സന്തോഷത്തോടുകൂടി വെച്ചു.
Emperors were afraid of him, magistrates were afraid of him, high priests were afraid of them.
ഭരണാധിപന്മാരും മഹാനേതാക്കന്മാരും ഇത് കണ്ട് ഭയപ്പെട്ടു പോയി.
Where from they got this power?
ഇവർക്ക് ഈ ശക്തി എവിടെ നിന്ന് കിട്ടി?
Power of the Lord was spreading like a wild fire.
അതെ ഒരു കാട്ടുതീ പോലെ ദൈവത്തിന് ശക്തി പരക്കുവാൻ തുടങ്ങി.
Because they stood for the Lord.
എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിന്നു.
The world did not attract them.
ലോകം അവരെ ആകർഷിച്ചില്ല.
They were convinced the world that its passions will pass away. They know.
ഈ ലോകത്തിലുള്ളതെല്ലാം അഴിഞ്ഞു പോകുമെന്ന് അവർക്കറിയാം.
They know I will stick on to my Lord in life or death.
ഓ മരണമോ ജീവനോ ആയിക്കൊള്ളട്ടെ, യേശുവിനെ നിലനിൽക്കും.
And because they stood like that, the name of God was glorified.
അങ്ങനെ അവർ നിന്നതുകൊണ്ട് ദൈവത്തിന്റെ നാമം അവരിലൂടെ മഹത്വം എടുത്തു.
That hostile Roman Empire which tried to nip off Christianity in its bud and put thousands and thousands of people into the mouths of hungry lions, that Roman Empire was converted for Christ before the end of the second century.
അതെ ദൈവജനങ്ങളെ ആയിരക്കണക്കിന് ശത്രുവിന് വേണ്ടി സിംഹത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടും അതെ ആ രാജ്യം കീഴടക്കുവാൻ അന്നത്തെ ദൈവജനത്തിന് സാധ്യമായി.
ഓ സാംസൺ ആസ്ക്ഡ് ഫോർ എ മൈറ്റി മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ശക്തിയുടെ അതേ പ്രവർത്തനം ഒരു പ്രാവശ്യം കൂടെ കാട്ടിക്കൊടുക്കുവാൻ.
He accepted his own faults and sins.
അവന്റെ തെറ്റുകളും കുറ്റങ്ങളും അവൻ ഏറ്റുപറഞ്ഞു.
Lord, understand brother, God heard his prayer.
അതെ, അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു.
God heard his prayer.
ദൈവന്റെ പ്രാർത്ഥന.
God will hear our prayers.
ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്നു.
Do you want people to say that you are a bunch of clowns, nothing else but clapping hands and having no power? It is all farce. It is all humbug. You want people to say, or you want people to come and behind you and ask, where from you got this power? Where from you got this power? Where from you got this power?
കൈ അടിക്കുകയും നിന്റെ ശക്തിയില്ല ചെയ്യുന്നു. അതെ, മറ്റുള്ളവർ നിന്നെ പരിഹസിക്കണമോ? അതോ അവർ കടന്നു വന്ന് നിന്റെ ശക്തിയുടെ രഹസ്യത്തിന്റെ മർമ്മം എവിടെയാണെന്ന് നിന്നോട് ചോദിക്കണമോ?
Oh, we will rend our hearts and ask for the mighty visitation of the Holy Spirit and say, Lord, empower us so that the people will understand that there is a powerful God resting in our heart.
ഹൃദയങ്ങളെ തിരക്കേറി ദൈവത്തിന്റെ ശക്തിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർ കടന്നു വന്ന് ചോദിക്കും, ഈ ശക്തിയുടെ രഹസ്യം എവിടെ?
And the Lord heard Samson's prayer.
ദൈവം ശിംശോന്റെ പ്രാർത്ഥന.
Lord will hear our prayer.
ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു.
Lord, if in the process I have to lay down my life, that does not matter, but I want your name to be glorified in my motherland.
എന്റെ ജീവനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നാലും ഞാൻ അതിനെ കാര്യമായി എണ്ണുന്നില്ല. നിന്റെ നാമം ഉയരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
That you are the Lord of lords and King of kings, Lord.
കർത്താവേ, നീ കർത്താദി കർത്താവും രാജാദി രാജാവുമാണ്.
Samson accepted his fault.
അവന്റെ തെറ്റ് അവൻ അംഗീകരിച്ചു.
Samson repented.
അവൻ അനുതപിച്ചു.
Samson called upon God.
അവൻ ദൈവത്തെ പിന്നെയും വിളിച്ചു.
God visited them.
ദൈവം അവരെ സന്ദർശിച്ചു.
And we know he killed more people on that one particular day including himself than while he lived.
അതെ, അവൻ മരിക്കുമ്പോൾ അവൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ കൂടുതൽ പേര് അവനെ കൂടെ ഉൾപ്പെടെ കൊല്ലുവാൻ അവന്റെ അവസാന പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല.
That is what Pastor Bhaskardas said, the visitation for the later rain.
അതെ, പിന്മയുടെ കാലത്ത് ഉള്ളതായ ദൈവത്തിന്റെ സന്ദർശനത്തെ കുറിച്ച് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞുവല്ലോ.
He did more mighty thing than while he lived, than his first anointing.
അതെ, അവന്റെ ഒന്നാമത്തെ അഭിഷേകത്തെക്കാൾ വലിയ കാര്യങ്ങൾ അവസാനത്തെ അഭിഷേകം കൊണ്ട് അവൻ നേടിയെടുത്തു.
Brother, let us yearn for that powerful Christian life, brother.
അതെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തിയുടെ മഹത്വം വെളിപ്പെടുത്തി കാണിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു.
Oh, we will come out of our shell and show to the world that we are a people, a royal nation, a royal priesthood, a chosen generation filled with the power of the Lord.
നമ്മുടെ മറവിടങ്ങളിൽ വെളിയിൽ വന്നുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ അതേ ശക്തിയും മഹത്വമുള്ളതായ സേനയെന്ന് നമുക്ക് വെളിപ്പെടുത്തി കാണിക്കാം.
But before that we have to come down like Samson and say, Lord, I have gone down much below your expectations, Lord.
എന്നാൽ അതിനു മുമ്പായി ചെയ്യേണ്ടതെന്ത്? കർത്താവേ, നിന്റെ ആഗ്രഹത്തിൽ നിന്നും നിന്റെ വ്യവസ്ഥയിൽ നിന്നും പരിഹരിക്കാൻ കഴിയാത്തതുപോലെ ഞാൻ വീണുപോയി എന്ന് നാം സമ്മതിച്ചേ മതിയാകും.
You will see Lord coming down mightily upon us.
അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെയും ദൈവത്തിന്റെ ശക്തി നിന്റെ മേലേക്ക് പകർന്നു വരുന്നത് കാണുന്നു.
Shall we close down our eyes and pray to the Lord?
നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഈ പ്രാർത്ഥന ചെയ്യാം.
What is your heart's desire?
നിന്റെ ഹൃദയത്തിന് താല്പര്യം
എന്താണ്? Are you satisfied with this Christian life?
ഇത്തരത്തിലുള്ള ഒരു പൊരുത്ത ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്?
Does not your heart pain when the alien gods take the credit?
മറ്റുള്ള ദൈവങ്ങൾ മഹത്വം കൊടുക്കുമ്പോൾ നിന്റെ ഹൃദയം വേദനിക്കുന്നില്ലേ?
Cry to the Lord now.
ദൈവത്തോട് കരയുക.
Let us all cry to the Lord.
നമുക്ക് ദൈവത്തോട്.
Let us all cry to the Lord.
ദൈവത്തോട് നിലവിളിക്കുക.
Let us all cry to the Lord this night.
പറയാം ദൈവത്തോട്.
എല്ലാവർക്കും ദൈവത്തോട് കരയാം. കർത്താവേ, ഞങ്ങൾ തെറ്റിപ്പോയി കർത്താവേ, ശക്തിയുള്ള മക്കളായി നിന്റെ ശക്തിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് വേണ്ടി നീ കൊടുത്തിരിക്കേ. കർത്താവേ, അതിനേക്കാൾ ലോകത്തെ സ്നേഹിച്ചു, ലോകത്തിന്റെ മോഹത്തെ സ്നേഹിച്ചു. മറ്റവർ ഞങ്ങൾ എങ്ങനെ കണ്ടാലും മറ്റു ദൈവങ്ങൾക്ക് എന്തു പേർ വന്നാലും ഞങ്ങൾക്കിത് ഭാരമല്ല എന്ന് ജീവിച്ചു പോയി കർത്താവേ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ മടങ്ങി വരുന്നു ആദ്യമ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കർത്താവേ. സിംസോന്റെ കഥ ഞങ്ങൾ കേട്ടതാണ്, എത്രയോ പ്രാവശ്യം കേട്ടതാണ്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവേ, ഇതിനായി ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും എന്റെ ദൈവത്തിന്റെ പേർ ഉയർത്തപ്പെടണം, എന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടണം. നീ തന്നെ ദൈവം, നീയാണ് ജീവിക്കുന്ന ദൈവം, നീയാണ് രാജാദി രാജാവ്, നീയാണ് കർത്താദി കർത്താവ്. നിന്റെ നാമത്തിന്റെ മുമ്പായി സകല മുഴങ്ങാലും മടങ്ങണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് ലഭിക്കട്ടെ. ദൈവം നമുക്ക് കൊടുത്തിട്ടുണ്ട് കരയുവാൻ വേണ്ടി. ആദ്യ അഭിഷേകമല്ല, അതിനേക്കാൾ ഉന്നതമായ ഒരു അഭിഷേകം. ആദ്യം നമ്മുടെ പൂർവ്വ പിതാക്കൾ ചെയ്തെടുത്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കുവാൻ ദൈവജനം തന്നെത്താൻ താഴ്ത്തി ദൈവ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്കെല്ലാം അല്പനേര ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹാലലൂയ ഹാലലൂയ, ഞങ്ങളെ സന്ദർശിക്കണം, ഞങ്ങളുടെ കുറ്റങ്ങളെ ദൈവമേ ക്ഷമിക്കണം. ഞങ്ങൾ എത്രയോ മാറിപ്പോയി കർത്താവെ, ഞങ്ങൾ എത്രയോ താണുപോയി കർത്താവെ. ഉന്നതന്മാരായി ജീവിക്കേണ്ടവർ ലോകത്തിന്റെ കണ്ണുകൾക്ക് മുമ്പായി പുച്ഛിച്ച് കർത്താവെ അവർ ഞങ്ങളെ പറയേണ്ട അത്രേ ഞങ്ങൾ വന്നുപോയി കർത്താവെ. ഇന്ന് രാത്രി നിന്നോട് ക്ഷമ ചോദിക്കാൻ ആ പഴയ അനുഭവം ഞങ്ങൾക്ക് മടക്കി തരണം. അതിനേക്കാൾ ഉന്നതമായ ഒരു അനുഭവം ഞങ്ങൾക്ക് മടക്കി തരണം. നീ ഉയർത്തപ്പെടണം കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ കേട്ടതുപോലെ ഒരേ ഒരു പ്രാവശ്യം ഞങ്ങളെ നീ സന്ദർശിക്കണം കർത്താവെ. ഹാലലൂയ, നീ സന്ദർശിക്കും എന്ന് ഇന്ന് രാത്രി നീ വാഗ്ദത്തം കൊടുക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു വലിയ കർത്താവെ പിന്മാറിയെ ഞങ്ങൾ കാണാൻ പോകുന്നത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കുവാൻ കർത്താവെ ഈ കൂട്ടത്തെ നീ കൂട്ടിച്ചേർത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകരെ നീ അഭിഷേകിക്കണം, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണം, പുതിയ അനുഭവങ്ങളാൽ നിറയ്ക്കണം. ലോകം ഞങ്ങളെ നിന്റെ മക്കൾ എന്ന് കാണണം കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മഹത്വം എല്ലാം ദൈവത്തിന് കൊടുക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു.